ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അക്ഷയ് ഷാജി. പ്രധാന വാർത്തകൾ. ഏഷ്യൻ ഗെയിംസിലെ ഇന്ത്യൻ മെഡൽ നേട്ടം സെഞ്ചുറിയിലേക്ക്. അമ്പെയ്ത്തിൽ ജ്യോതി സുരേഖയ്ക്ക് സ്വർണം. പുരുഷ ക്രിക്കറ്റ് ഫൈനലിൽ ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ പോരാട്ടം ഇന്ന്. കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമന്റെ അധ്യക്ഷതയിൽ ജി എസ് ടി കൌൺസിൽ യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ ചേരും. 2000 രൂപ നോട്ടുകൾ ബാങ്കുകളിലൂടെ നേരിട്ട് മാറ്റിയെടുക്കുന്നതിനുള്ള സമയപരിധി ഇന്ന് അവസാനിക്കും. സിക്കിമിൽ രക്ഷാദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നു. മിന്നൽ പ്രളയത്തിലുണ്ടായ നാശനഷ്ടങ്ങൾ നിർണ്ണയിക്കാൻ കേന്ദ്ര മന്ത്രിതല സംഘം രൂപീകരിച്ചു. സിംഗപ്പൂരിൽ കോവിഡ് വ്യാപനം രൂക്ഷമാകുന്നു. 2 ആഴ്ചയ്ക്കിടെ 2000-ലധികം പുതിയ കേസുകൾ. 97 മെഡലുകളുമായി ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യൻ കുതിപ്പ് തുടരുന്നു. അമ്പെയ്ത്തിൽ വനിതകളുടെ കോമ്പൌണ്ട് വിഭാഗത്തിൽ ഇന്ത്യൻ താരം ജ്യോതി സുരേഖയ്ക്ക് സ്വർണം. ഇതേ ഇനത്തിൽ ഇന്ത്യയുടെ തന്നെ അതിഥി ഗോപിചന്ദ് വെങ്കലം നേടി. കൂടുതൽ വിവരങ്ങളുമായി ഹാങ്ചോവിൽ നിന്നും ആകാശവാണി പ്രത്യേക പ്രതിനിധി വി ശിവകുമാർ.
എക്കാലത്തെയും മികച്ച പ്രകടനമാണ് ഇന്ത്യൻ കളിക്കാർ ഈ 19-ാമത് ഏഷ്യൻ ഗെയിംസിൽ കാഴ്ചവെച്ചത്. ഇന്ന് കുറഞ്ഞത് ക്രിക്കറ്റിലും കബഡിയിലും ഗുസ്തിയിലുമൊക്കെ ഇനിയും മെഡൽ തീർച്ചയാണ്. അമ്പെയ്ത്തിൽ പുരുഷ വിഭാഗത്തിൽ റീകർവ് ഇനത്തിൽ ഇന്നലെ ഇന്ത്യ വെള്ളി മെഡൽ നേടിയിരുന്നു. വനിതകളുടെ റീകർവ് ഇനത്തിൽ ഇന്ത്യ വെങ്കലം നേടി. ക്രിക്കറ്റിൽ ഇന്ത്യ 9 വിക്കറ്റിന് ബംഗ്ലാദേശിനെ തോൽപ്പിച്ച് ഫൈനലിലെത്തി. സ്വർണത്തിനായി ഇന്ത്യ അഫ്ഗാനിസ്ഥാനോട് ഏറ്റുമുട്ടും. കബഡിയിൽ ഇന്ത്യൻ വനിതകൾ നേപ്പാളിനെയും പുരുഷന്മാർ പാകിസ്ഥാനെയും തോൽപ്പിച്ചു. സ്വർണത്തിനായി ഇന്ത്യൻ വനിതകൾ ഇന്ന് ചൈനീസ് ടൈപേയെയും പുരുഷന്മാർ ഇറാനെയും നേരിടും. വനിതകളുടെ സെപ്പക് ടക്രോയിൽ ഇന്ത്യ വെങ്കലം നേടി. ഗുസ്തിയിൽ ഇന്ത്യയുടെ സോണം, കിരൺ, അമൻ എന്നിവർ വെങ്കലം നേടി. പുരുഷ ഹോക്കിയിൽ ഇന്ത്യ ജപ്പാനെ 5-1 പരാജയപ്പെടുത്തി സ്വർണം നേടി. ബ്രിഡ്ജ് മത്സരത്തിലും ഇന്ത്യയ്ക്ക് ഇന്നലെ ഒരു വെള്ളി മെഡൽ ലഭിച്ചു. ബാഡ്മിന്റൺ സിംഗിൾസ് സെമി ഫൈനൽസിൽ മലയാളിയായ എച്ച് എസ് പ്രണോയ് വെങ്കല മെഡൽ കരസ്ഥമാക്കി. ഡബിൾസ് സ്വർണ മെഡലിനായിട്ടുള്ള പോരാട്ടത്തിൽ ഇന്ന് ഇന്ത്യയുടെ രാങ്ക് റെഡ്ഡി ചിരാഗ് ഷെട്ടി സഖ്യം കൊറിയൻ എതിരാളികളെ നേരിടും.
ജി എസ് ടി കൌൺസിലിന്റെ 52-ാമത് യോഗം ഇന്ന് ന്യൂഡൽഹിയിലെ സുഷമ സ്വരാജ് ഭവനിൽ ചേരും. യോഗത്തിൽ കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ അധ്യക്ഷത വഹിക്കും. കേന്ദ്ര സഹമന്ത്രിമാരായ പങ്കജ് ചൌധരി, സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ധനമന്ത്രിമാർ, മുതിർന്ന ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ സംബന്ധിക്കും. ബാങ്കുകളിൽ നിന്ന് 2000 രൂപ നോട്ട് മാറ്റിയെടുക്കാനുള്ള സമയപരിധി ഇന്ന് അവസാനിക്കും. അക്കൌണ്ടില്ലാത്ത ബാങ്കുകളിൽ ഉൾപ്പെടെ ഒരേ സമയം പരമാവധി 10 നോട്ടുകൾ മാറ്റാം. തിങ്കളാഴ്ച മുതൽ തിരുവനന്തപുരമടക്കം റിസർവ് ബാങ്കിന്റെ 19 ഇഷ്യൂ ഓഫീസുകളിലൂടെ മാത്രമേ നോട്ട് മാറ്റിയെടുക്കാനാവൂ. ബാങ്കുകളിൽ കാർഡ് ഓൺ ടോക്കൺ സൌകര്യങ്ങൾ ഏർപ്പെടുത്തുമെന്ന് റിസർവ് ബാങ്ക്. ഇപ്പോൾ ടോക്കണുകൾ വെബ് പേജിലൂടെയാണ് ലഭ്യമാകുന്നത്. ഈ സംവിധാനം ബാങ്കുകളിൽ തന്നെ പ്രയോഗത്തിൽ വരുന്നതോടെ കാർഡുടമകൾക്ക് നിലവിലുള്ള അക്കൌണ്ടുകളുമായി ടോക്കൺ ബന്ധിപ്പിക്കാൻ കഴിയും. 56 കോടിയോളം ടോക്കണുകൾ ഇതുവരെ നൽകിക്കഴിഞ്ഞതായും 5 ലക്ഷം കോടിയിലധികം രൂപയുടെ ഇടപാടുകൾ ഈ സംവിധാനത്തിലൂടെ ഇതുവരെ നടത്തിയതായും RBI അറിയിച്ചു. കാർഡ് ഓൺ ടോക്കൺ എത്രയും വേഗം നിലവിൽ കൊണ്ടുവരുന്നതിനുള്ള നിർദ്ദേശം പുറപ്പെടുവിക്കുമെന്നും RBI വ്യക്തമാക്കി. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ഉത്തരാഖണ്ഡ് സന്ദർശിക്കും. തെഹ്രി ജില്ലയിലെ നരേന്ദ്രനഗറിൽ കേന്ദ്ര റീജിയണൽ കൌൺസിലിന്റെ 24-ാമത് യോഗത്തിൽ അദ്ദേഹം അധ്യക്ഷത വഹിക്കും. ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ഉത്തരാഖണ്ഡ് സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ യോഗത്തിൽ പങ്കെടുക്കുമെന്നാണ് വിവരം. തുടർന്ന് തലസ്ഥാനമായ ഡെറാഡൂണിലെ ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നടക്കുന്ന 49-ാമത് അഖിലേന്ത്യാ പോലീസ് സയൻസ് കോൺഗ്രസിലും കേന്ദ്ര ആഭ്യന്തരമന്ത്രി പങ്കെടുക്കും. അമൃതകാലത്തിൽ മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ യുവാക്കൾക്കാകണമെന്ന് കേന്ദ്ര യുവജനകാര്യമന്ത്രി അനുരാഗ് സിംഗ് ഠാക്കൂർ. ഭോപ്പാലിൽ ഒരു സ്വകാര്യ സർവകലാശാലയുടെ പരിപാടിയിൽ വിദ്യാർത്ഥികളുമായി സംവദിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തിന്റെ പുരോഗതിയും വികസനവും കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തിക്കാനുള്ള ഏറ്റവും വലിയ ഉത്തരവാദിത്തം യുവാക്കളുടെ ചുമലിലാണെന്ന് ശ്രീ ഠാക്കൂർ പറഞ്ഞു. ചന്ദ്രനിൽ ദക്ഷിണ ധ്രുവത്തിലെത്തുക, ഏഷ്യൻ ഗെയിംസിൽ 100-ലധികം മെഡലുകളുടെ അക്കത്തിലേക്ക് നീങ്ങുക, മികച്ച 5 സമ്പദ്വ്യവസ്ഥയിൽ ഒന്നായി മാറുക തുടങ്ങിയ നേട്ടങ്ങൾ സർക്കാർ കാര്യക്ഷമമായി രാജ്യത്തെ നയിക്കുന്നതിന്റെ ഉദാഹരണങ്ങളാണെന്നും അദ്ദേഹം പറഞ്ഞു. ആയുഷ്മാൻ ഭവ് പ്രചാരണ പരിപാടിയുടെ ഭാഗമായി ഗുജറാത്തിലെ ഭവ്നഗറിൽ 129 ഗ്രാമങ്ങളിലും പൂർണ്ണമായി ആയുഷ്മാൻ ഭാരത് ആരോഗ്യ അക്കൌണ്ടുകൾ തുറന്നതിൽ ആരോഗ്യവകുപ്പിനെ അഭിനന്ദിച്ച് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ. പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ എല്ലാ പൌരന്മാർക്കും ഡിജിറ്റൽ ആരോഗ്യ സൌകര്യങ്ങൾ ലഭ്യമാക്കുക എന്നതാണ് ലക്ഷ്യമെന്നും അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ബസ്സുകളുടെ നിർമ്മാണത്തിനായുള്ള മാനദണ്ഡങ്ങൾ കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി അംഗീകരിച്ചു. ഇത് ബസ്സുകളിലെ ഉപകരണ നിർമ്മാതാക്കൾക്കും ബസ് ബോഡി നിർമ്മാതാക്കൾക്കും ഒരേപോലെ ബാധകമായിരിക്കും. അപകടസമയത്ത് യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിൽ പ്രാഥമിക ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഇന്ത്യയിലെ ബസ്സുകളുടെ ഗുണനിലവാരം കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിന് ഈ നടപടി വഴിയൊരുക്കുമെന്ന് സമൂഹമാധ്യമ പോസ്റ്റിൽ ശ്രീ ഗഡ്കരി പറഞ്ഞു.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും അറ്റ് AIR ന്യൂസ് _TVM എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കാം.
പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടിയായ മൻ കി ബാത്ത് 100 എപ്പിസോഡ് പൂർത്തിയായതിന്റെ ഭാഗമായി നെഹ്റു യുവകേന്ദ്ര സംഘടിപ്പിച്ച മത്സര വിജയികൾക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണം ഇന്ന് നടക്കും. തോന്നയ്ക്കൽ AJ കോളേജ് ഓഫ് സയൻസ് ആന്റ് ടെക്നോളജിയിൽ നടക്കുന്ന ചടങ്ങിൽ കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ വിജയികൾക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണവും മൻ കി ബാത്ത് 2-ാം ഘട്ട മത്സരത്തിന്റെ പ്രഖ്യാപനവും നടത്തും. കേരളത്തിൽ പൊതുവിദ്യാഭ്യാസത്തിന്റെ ഗുണനിലവാരം വിലയിരുത്താൻ ലക്ഷ്യമിട്ടുള്ള സംസ്ഥാനതല സർവേയുടെ ഒരുക്കത്തിനായി അധ്യാപക ക്ലസ്റ്റർ യോഗങ്ങൾ ഇന്ന് നടക്കും. ക്ലസ്റ്റർ യോഗങ്ങൾ നടക്കുന്നതിനാൽ ഇന്ന് സ്കൂളുകൾക്ക് പ്രവൃത്തി ദിനമായിരിക്കില്ല. സമഗ്ര ശിക്ഷാ കേരളത്തിന്റെ നേതൃത്വത്തിൽ LP മുതൽ ഹൈസ്കൂൾ വരെയുള്ള അധ്യാപകരെ പങ്കെടുപ്പിച്ചാണ് യോഗങ്ങൾ. ഏഷ്യയിലെ 2-ാമത്തെ ദീർഘദൂര കയാക്കിംഗ് യാത്രയായ ചാലിയാർ റിവർ പാഡിലിന് കേരളത്തിലെ നിലമ്പൂരിൽ തുടക്കം. വിവിധതരം കയാക്കുകളിലും സ്റ്റാൻഡപ്പ് പാഡിലിലും പായ്വഞ്ചിയിലും ചുരുളൻ വള്ളത്തിലുമായാണ് യാത്ര. ചാലിയാറിലെ സംരക്ഷിക്കുകയും ജലസാഹസിക വിനോദം പ്രോത്സാഹിപ്പിക്കുകയുമാണ് ലക്ഷ്യം. 3 ദിവസങ്ങൾ കൊണ്ട് സംഘം ചാലിയാർ പുഴയിൽ നിന്ന് ഏകദേശം 2,000 കിലോ മാലിന്യം ശേഖരിക്കും. കേരളത്തിൽ ചൊവ്വാഴ്ച വരെ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. സിക്കിമിലെ മിന്നൽ പ്രളയത്തിലുണ്ടായ നാശനഷ്ടങ്ങൾ നിർണ്ണയിക്കാൻ കേന്ദ്രമന്ത്രിതല സംഘം രൂപീകരിച്ചു. ദുരന്തബാധിത സ്ഥലങ്ങൾ കേന്ദ്ര സംഘം സന്ദർശിച്ച് കൂടുതൽ കേന്ദ്ര സഹായം അനുവദിക്കും. പ്രളയബാധിത പ്രദേശങ്ങൾ സിക്കിം മുഖ്യമന്ത്രി പ്രേംസിംഗ് തമാങ് സന്ദർശിച്ചു. ദുരിതാശ്വാസ ക്യാമ്പുകളിലെത്തിയ അദ്ദേഹം ജനങ്ങളുമായി സംവദിച്ചു. പ്രളയബാധിത കുടുംബങ്ങൾക്ക് 4 ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിച്ചു. മിന്നൽ പ്രളയത്തിൽ 26 പേർ മരിച്ചതായാണ് ഔദ്യോഗിക റിപ്പോർട്ട്. സൈനികർ ഉൾപ്പെടെ 142 പേരെ കാണാതായി. ഇവർക്കായി തെരച്ചിൽ പുരോഗമിക്കുകയാണ്. കുട്ടികളെ ലൈംഗികമായി ദുരുപയോഗം ചെയ്യുന്ന തരത്തിലുള്ള ഉള്ളടക്കം ഇന്റർനെറ്റ് പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് അടിയന്തരമായി നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് കേന്ദ്ര ഇലക്ട്രോണിക്സ് IT മന്ത്രാലയം നോട്ടീസ് നൽകി. X, യൂട്യൂബ്, ടെലിഗ്രാം എന്നീ സമൂഹമാധ്യമങ്ങൾക്കാണ് നോട്ടീസ് നൽകിയത്. IT നിയമങ്ങൾക്ക് കീഴിൽ സുരക്ഷിതവും വിശ്വസനീയവുമായ ഇന്റർനെറ്റ് ഉറപ്പാക്കാനുള്ള സർക്കാർ തീരുമാനമാണിതെന്ന് കേന്ദ്ര സഹമന്ത്രി രാജീവ് ചന്ദ്രശേഖർ വ്യക്തമാക്കി. സിംഗപ്പൂരിൽ കോവിഡ് വ്യാപനം രൂക്ഷമാകുന്നതായി സിംഗപ്പൂർ ആരോഗ്യമന്ത്രി ഓങ് യേ കുങ് പറഞ്ഞു. കഴിഞ്ഞ 2 ആഴ്ചയ്ക്കിടെ 2,000-ത്തിലധികം പുതിയ കോവിഡ് കേസുകൾ സ്ഥിരീകരിച്ചിട്ടുണ്ട്. XBB ഒമിക്രോൺ വൈറസിന് രൂപമാറ്റം സംഭവിച്ച EG5, HK3 എന്നിവയാണ് ഇപ്പോൾ വ്യാപിക്കുന്നത്. എന്നാൽ തൽക്കാലം സാമൂഹിക നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നില്ലെന്നും മുതിർന്ന പൌരന്മാരടക്കമുള്ളവർ ശ്രദ്ധിക്കണമെന്നും മന്ത്രി അറിയിച്ചു. UN രക്ഷാ കൌൺസിലിൽ ഇന്ത്യ, ബ്രസീൽ, ദക്ഷിണാഫ്രിക്ക എന്നീ രാജ്യങ്ങൾക്ക് പ്രാതിനിധ്യം നൽകണമെന്നും പ്രധാന അന്താരാഷ്ട്ര തീരുമാനങ്ങൾ എടുക്കുന്നതിൽ അവരുടെ ഇടപെടൽ വർദ്ധിപ്പിക്കണമെന്നും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ വർഷം തോറും കൂടുതൽ ശക്തമാകുകയാണെന്നും പുടിൻ അഭിപ്രായപ്പെട്ടു. സോജിയിൽ വാൾഡായി ഇന്റർനാഷണൽ ഡിസ്കഷൻ ക്ലബിന്റെ പ്ലീനറി യോഗത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. മെക്സിക്കോയിൽ രാജ്യത്തിന്റെ തെക്കൻ ഭാഗത്ത് ബസ് അപകടത്തിൽ 18 കുടിയേറ്റക്കാർ കൊല്ലപ്പെട്ടു. 27 പേർക്ക് പരിക്കേറ്റു. വെനസ്വേല, ഹെയ്തി എന്നിവിടങ്ങളിൽ നിന്നുള്ള കുടിയേറ്റക്കാരാണ് മരിച്ചവരിൽ ഭൂരിഭാഗവും. 55 കുടിയേറ്റ തൊഴിലാളികൾ സഞ്ചരിച്ചിരുന്ന ബസ്സാണ് ഒക്സാക്കയിലെ ഹൈവേയിൽ മറിഞ്ഞത്. ഏകദിന ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്നലെ നടന്ന മത്സരത്തിൽ നെതർലാൻഡ്സിനെതിരെ പാകിസ്ഥാന് 81 റൺസ് ജയം. പാകിസ്ഥാൻ ഉയർത്തി 287 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന നെതർലാൻഡ് 41 ഓവറിൽ 205 റൺസിന് എല്ലാവരും പുറത്തായി. ഇന്ന് രാവിലെ 10:30 നടക്കുന്ന മത്സരത്തിൽ ബംഗ്ലാദേശ് അഫ്ഗാനിസ്ഥാനെയും ഉച്ചയ്ക്ക് 2 ദക്ഷിണാഫ്രിക്ക ശ്രീലങ്കയെയും നേരിടും. ISL ഫുട്ബോളിൽ ഇന്ന് 2 മത്സരങ്ങൾ. വൈകിട്ട് 5:30 ഗോവ ഒഡീഷയെയും രാത്രി 8 ചെന്നൈയിൻ FC മോഹൻ ബഗാനെയും നേരിടും. ഈ വർഷം ഏപ്രിൽ മുതൽ സെപ്റ്റംബർ വരെയുള്ള മാസങ്ങളിൽ ടിക്കറ്റില്ലാത്ത യാത്രക്കാരിൽ നിന്ന് 81.18 കോടി രൂപ പിഴ ഈടാക്കിയതായി പശ്ചിമ റെയിൽവേ. മുംബൈ നഗരത്തിന് പുറത്തുനിന്നുള്ള 20.74 കോടി രൂപ പിഴയും ഇതിലുൾപ്പെടുന്നുവെന്ന് ഔദ്യോഗിക വാർത്താക്കുറിപ്പിൽ റെയിൽവേ അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ഏഷ്യൻ ഗെയിംസിലെ ഇന്ത്യൻ മെഡൽ നേട്ടം സെഞ്ചുറിയിലേക്ക്. അമ്പെയ്ത്തിൽ ജ്യോതി സുരേഖയ്ക്ക് സ്വർണം. പുരുഷ ക്രിക്കറ്റ് ഫൈനലിൽ ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ പോരാട്ടം ഇന്ന്. കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമന്റെ അധ്യക്ഷതയിൽ GST കൌൺസിൽ യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ ചേരും. 2000 രൂപ നോട്ടുകൾ ബാങ്കുകളിലൂടെ നേരിട്ട് മാറ്റിയെടുക്കുന്നതിനുള്ള സമയപരിധി ഇന്ന് അവസാനിക്കും. സിക്കിമിൽ രക്ഷാദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നു. മിന്നൽ പ്രളയത്തിലുണ്ടായ നാശനഷ്ടങ്ങൾ നിർണ്ണയിക്കാൻ കേന്ദ്ര മന്ത്രിതല സംഘം രൂപീകരിച്ചു. സിംഗപ്പൂരിൽ കോവിഡ് വ്യാപനം രൂക്ഷമാകുന്നു. 2 ആഴ്ചയ്ക്കിടെ 2000-ൽ അധികം പുതിയ കോവിഡ് കേസുകൾ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:30.